2024 മാർച്ച് 4 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അതിരുവിടുന്ന പിന്നാക്ക ബിരുദത, വെള്ളപ്പള്ളി നടേശൻ മാനേജിംഗ് എഡിറ്റർ യോഗനാഥം എഴുതുന്നു. യോഗനാഥം, 2024 മാർച്ച് 1 ലക്കം എഡിറ്റോറിയൽ. സാമുദായിക സംവരണം വർഗീയ വിപത്താണെന്ന് പറയുന്ന പാഠഭാഗം 4 വർഷം നമ്മുടെ കുട്ടികൾ പഠിച്ചതെന്ന് കേരളത്തിലെ പിന്നാക്ക ജനസമൂഹത്തിനെതിരായ ഗുരുതരമായ വെല്ലുവിളിയാണ്. വർഗീയത ഇല്ലാതാക്കാൻ സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നും സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ പാഠപുസ്തകങ്ങളിൽ പറയുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി SSCRT 2019 തയ്യാറാക്കിയതാണ് +1 ഹ്യൂമാനിറ്റീസ് പാഠപുസ്തകം. ഇംഗ്ലീഷ് മലയാളം മീഡിയം വ്യത്യാസമില്ലാതെ സോഷ്യൽ വർക്ക് ഓപ്ഷനായി എടുത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ അസംബന്ധം പഠിച്ച് 4 വർഷം പരീക്ഷ എഴുതി. വിവാദമായതിനെ തുടർന്ന് അടുത്ത അധ്യയന വർഷം മുതൽ തെറ്റ് തിരുത്തുമെന്നും SSCRTക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞെന്നും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കിയെങ്കിലും ഈ പ്രശ്നം അതുകൊണ്ട് അവസാനിക്കുന്നതല്ല. നിഷ്കളങ്കമായ വീഴ്ചയായി ഇതിനെ കാണാനാവില്ല. നാളെയും ഇത്തരം വികല വീക്ഷണങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധർ പാഠപുസ്തകങ്ങളിൽ തിരികെ കയറ്റും. സംസ്ഥാന കേന്ദ്ര സർവീസുകളിൽ പിന്നാക്ക ബിരുദ സംവരണ ബിരുദ സവർണ സംഘങ്ങൾ അതിശക്തമാണെന്ന കാര്യം പണ്ടേ തെളിഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെ ആദർശം പറഞ്ഞാലും ഇക്കൂട്ടർ സംഘടിതമായി തന്നെ പിന്നാക്ക ദ്രോഹ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. അതിന്റെ ഭാഗമായാണ് പട്ടികജാതി വർഗക്കാർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ഭരണഘടനാബദ്ധമായ സംവരണത്തെ ഇവർ ഒളിപ്പോരിലൂടെ തകർക്കാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്നത്. ആര് ഭരിച്ചാലും ഭരണത്തിന്റെയും അധികാര കസേരകളുടെയും പിന്നാമ്പുറങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ശക്തമാണെന്നാണ് സാമുദായിക സംവരണം അട്ടിമറിക്കുകയാണ് അവരുടെ ഗൂഢനയം. തലമുറകളായി അധികാര കസേരകളിൽ നിന്ന് ആട്ടിയകൽപ്പറ്റവരെ ജനാധിപത്യകാലത്തും എങ്ങനെ പുറത്തു നിർത്തുകയാണ് ലക്ഷ്യം. സംവരണമാണ് എന്നും ഇക്കൂട്ടരുടെ വെറുക്കപ്പെട്ട വിഷയം. പക്ഷേ പട്ടിക വിഭാഗക്കാർക്ക് പോലും ഇല്ലാത്ത തോതിൽ സവർണ സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ലഭ്യമായപ്പോൾ നിലപാട് മാറ്റി. ഇപ്പോൾ ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് പാടി നടക്കുകയാണ് ഇവർ. സാമ്പത്തിക സംവരണത്തിൽ നിന്ന് സവർണരെ ആരെയും ഒഴിവാക്കാതെ നോക്കുന്ന രീതിയിലാണ് അർഹത മാനദണ്ഡങ്ങൾ പോലും നിശ്ചയിച്ചിട്ടുള്ളത്. സാമ്പത്തിക സംവരണവാദികൾക്ക് മുന്നിൽ ഇടത് സർക്കാരും ഇടത് മുന്നണിയും അവാത്തു മറന്നുപോയി. സാമുദായിക സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി ദേശീയ ഐക്യത്തിനും ദേശീയ ഉദ്ഗ്രന്ഥത്തിനും പ്രാധാന്യം നൽകുന്ന ദേശീയ ആഘോഷങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിവാദ പാഠഭാഗത്തിൽ പറയുന്നു. വർഗീയ വിപത്ത് നിയന്ത്രിക്കുന്നതിനുള്ള 8 പരിഹാര മാർഗങ്ങളിൽ 5-ാമത്തേതാണ് ഈ ഉപദേശം. സാമൂഹ്യ സാംസ്കാരിക വികസനത്തിന് സാമുദായിക സംഘടനകൾ ഭീഷണിയാകുമെന്നും ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗക്കാർ നൂറ്റാണ്ടുകളായി അനുഭവിച്ച ദുരന്തങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ചാണ്. വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചാണ്. സംവരണം എന്തിനു വേണ്ടി വന്നുവെന്ന് ഇതെല്ലാം പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സത്യം മനസ്സിലാകുമെന്ന് ഭയക്കുന്നവരാണ് ഈ ഒളിപ്പോരുകാർ. ഇവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പൊയ്മുഖം വലിച്ചുകീറിയെങ്കിൽ മാത്രമേ ഇത്തരം അന്യായങ്ങൾ അവസാനിക്കൂ. സാമുദായിക സംവരണം ഏർപ്പെടുത്തി 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിലും സർക്കാർ ജോലികളിലും അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. പൂജാരിമാരുടെ നിയമനങ്ങളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും ജാതിമത ഭേദമില്ലാത്ത ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ബ്രാഹ്മണരെ മാത്രമേ നിയമിക്കൂ. ഈ അന്യായത്തിനെതിരെ വീണ്ടും കേസ് പറയേണ്ട അവസ്ഥയിലാണ് ഇന്നും പിന്നാക്ക വിഭാഗക്കാർ. സർവകലാശാലകൾ അടക്കം സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംവരണ അട്ടിമറികളെ കുറിച്ച് ദിനമെന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പട്ടിക വിഭാഗ പിന്നാക്ക വിദ്യാർത്ഥികൾ ജാതിയുടെ പേരിൽ അനുഭവിക്കുന്ന വിവേചനങ്ങളും അടിച്ചമർത്തലുകളും ഒഴിവാക്കലുകളും ആത്മഹത്യകളും ഇന്നും പതിവ് വാർത്തകളാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് സാമുദായിക സംവരണത്തെ അട്ടിമറിക്കാൻ ഗൂഢശ്രമങ്ങൾ നടത്തുന്നവരാണ് പാഠപുസ്തകത്തിലെ ഈ പ്രസ്താവനകൾക്ക് പിന്നിൽ. ഇവ നീക്കം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനെ മാനിക്കുന്നു. പക്ഷേ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്ന് കണ്ടെത്തി തക്കതായ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമാന സംഭവങ്ങൾ കൂടുതൽ ശക്തിയോടെ ഇനിയും ആവർത്തിക്കും. വർഷങ്ങൾക്ക് മുമ്പ് CBSE പാഠപുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിലെ ചെത്തുകാരുടെ നേതാവാണെന്ന പരാമർശം ഉണ്ടായ കാര്യം മറക്കാനാവാത്തതല്ല. അതിനും പിന്നിലും മലയാളിയായ പണ്ഡിതൻ തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് സാമുദായിക സംവരണ വിരുദ്ധത കുത്തിക്കയറ്റാനാണ് ശ്രമം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ ഒരു പരിശോധനയും കൂടാതെയാണ് തയ്യാറാക്കുന്നതെന്ന് കരുതാനും വയ്യ. പല തട്ടുകളിൽ പലരും വായിച്ചും അക്കാഡമിക് കമ്മിറ്റികൾ പാസാക്കിയും വരുന്ന പുസ്തകത്തിൽ ഇങ്ങനെ തെറ്റായതും പ്രതിഷേധാർഹവുമായ ഒരു പരാമർശം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നിരവധി പേരുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ആശീർവാദം ഈ തന്ത്രത്തിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. ഇക്കൂട്ടരെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിച്ചുകൂടാ. ഭാവിയിൽ ഇത്തരം ആസൂത്രിത അബദ്ധങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ നടപടികൾ ഉണ്ടാകണം.